പ്രൈസ് ദ ലോർഡ്. മനുഷ്യന്റെ ജീവിതത്തിൽ തോന്നിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് എൻ്റെ വിഷയങ്ങൾ താമസിക്കുന്നു? ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ധ്യാനിച്ചു, ഞാൻ ഉപവസിച്ചു, എന്തുകൊണ്ട് എന്നിട്ടും എൻ്റെ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുന്നില്ല എന്ന ഒരു ചോദ്യമുണ്ടാകാം. താമസം സംഭവിക്കുന്നതിൻ്റെ കാരണം എന്ത്? റീസൺ ഫോർ ദ ഡിലേ. അതിനെക്കുറിച്ച് നമുക്കിന്നൊന്ന് ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തിൽ സംഭവങ്ങൾ നടക്കുന്നത് രണ്ട് വിധത്തിലാണ്. ഒന്ന് വേഗത്തിൽ നടക്കും, രണ്ട് സാവധാനത്തിൽ. അതായത് കാലദൈർഘ്യം ദൈവഹിതപ്രകാരമാണെന്ന് മറക്കരുത്. വചനത്തിൽ നിന്നുള്ള രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാമത്തേത് വേഗത്തിൽ സംഭവിച്ചതിൻ്റെ ഉദാഹരണമായി അപ്പസ്തോല പ്രവൃത്തി 8-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളും 26 മുതൽ 40 വരെയുള്ള വാക്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കാം. അപ്പസ്തോല പ്രവൃത്തി 8-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളും 26 മുതൽ 40 വരെയുള്ള വാക്യങ്ങളും. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അവൻ പറയുന്നത് അവർ ശ്രദ്ധയോടെ കേട്ടു, അവർ വിശ്വസിക്കുകയും ചെയ്തു. അതിനാൽ അനേക അത്ഭുതങ്ങൾ അവരുടെ ഇടയിൽ സംഭവിച്ചു. വിശ്വസിക്കുന്നവന് മാത്രമേ അത്ഭുതങ്ങൾ കാണുവാൻ സാധിക്കുകയുള്ളൂ. അവർ വിശ്വസിച്ചതുകൊണ്ട് അവർ അത്ഭുതം കാണുക മാത്രമല്ല, ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി എന്ന് 8-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ കാണാം. എന്നാൽ ആ സ്ഥലത്ത് നിന്നും ഗസയ്ക്കുള്ള വഴിയിലേക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകുവാൻ കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട് ആവശ്യപ്പെടുന്നു. വളരെയധികം സന്തോഷവും അത്ഭുതങ്ങളും നടന്ന സ്ഥലത്ത് നിന്നാണ് പെട്ടെന്ന് ഫിലിപ്പോസിനോട് പറയുന്നത്, ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് നീ പോകാൻ. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അതിനൊരു ഉദ്ദേശമുണ്ട്. എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണന്റെ മാനസാന്തരവും സ്നാനവും നടക്കേണ്ടതിനാലാണ് ഫിലിപ്പോസിനെ ദൈവം അവിടേക്ക് അയച്ചത്. ആ ദൗത്യം തീർന്ന ഉടൻ തന്നെ ഗസയിൽ നിന്ന് അസ്തോദിലേക്ക് ഉള്ള 60 കിലോമീറ്റർ ദൂരം യഹോവയുടെ ദൂതൻ ഫിലിപ്പോസിനെ വേഗത്തിലെത്തിച്ചു. ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ അടുത്ത സ്ഥലം എവിടെയാ, അവിടേക്കാവും പോകേണ്ടിയത്, അല്ലാതെ ഒരിടത്ത് കറങ്ങി നിൽക്കുകയല്ല വേണ്ടിയത്. രണ്ടാമത്തെ വിഷയം, ഒന്നാമത് നമ്മൾ ചിന്തിച്ചത് വേഗത്തിൽ സംഭവിക്കുന്നു, രണ്ടാമത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സാവധാനത്തിൽ സംഭവിക്കുന്നത്. അതിന് 1 ശമൂവേൽ 16-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് പോകാം. യഹോവ ശമൂവേലിനോട്, ശമൂവേൽ പ്രവാചകനോട് അരുളി ചെയ്തു, നീ കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക, ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. 3-ാം വാക്യത്തിന്റെ അവസാനത്തിൽ 16-ാം അധ്യായത്തിന്റെ 1 ശമൂവേൽ 16:3 ഞാൻ പറഞ്ഞു തരുന്നവനെ നീ എനിക്കായിട്ട് അഭിഷേകം ചെയ്യണം. രണ്ട് കാര്യങ്ങളാ പറഞ്ഞു. ഒന്ന്, ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു. രണ്ടാമത് പറഞ്ഞത്, ഞാൻ പറയുന്നവനെ നീ എനിക്കായി അഭിഷേകം ചെയ്യണം. ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ ബേത്ലഹേമിലെത്തിയ പ്രവാചകൻ യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്തു. അഭിഷേകം നടന്നു. എങ്കിലും ദാവീദിന്റെ വനവാസം തുടർന്നുകൊണ്ടേയിരുന്നു. കൊട്ടാരത്തിലേക്കുള്ള യാത്രയുടെ കാലാവധി നീണ്ടുപോയി. മാത്രമല്ല, ജീവിതം ഒരു ഭീഷണിയായി മാറുകയും ചെയ്തു. ശത്രു എപ്പോഴും അവൻ്റെ പുറകെ ഉണ്ടായിരുന്നു. എന്നാൽ ശത്രുവിന് ഒരിക്കലും അവൻ്റെ വഴിയെ തകർക്കാൻ കഴിയുകയില്ല. കാരണം ദൈവം ഒരുവനെ എങ്ങനെ കണ്ടോ അതേ നടക്കുകയുള്ളൂ. ഒരു വ്യക്തി എപ്രകാരമാകണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടോ അതല്ലാതെ വേറെ ഒന്നും നടക്കുകയില്ല. പ്രൈസ് ദ ലോർഡ്. അത് ദൈവത്തിന്റെ ഹിതപ്രകാരമായിരിക്കും നടക്കുന്നത്. കടന്നു പോകേണ്ട വഴികൾ ചിലപ്പോൾ കഠിനമാകാം. ലോകമനുഷ്യർ കരുതും, ഓ എന്തു പ്രതികൂലമാണിത്, കൂടാതെ ഇത് ആ വ്യക്തിയുടെ കൺസേൺ വ്യക്തിയുടെ തകർച്ച എന്നും ചിന്തിക്കാം. എന്നാൽ പ്രതികൂലങ്ങളെ നമ്മുടെ അനുഗ്രഹത്തിന്റെ വാതിലാക്കാൻ ദൈവത്തിന് കഴിയും. ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക, നമ്മുടെ പ്രതികൂലങ്ങളെ, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതലിന് പ്രതികൂലങ്ങളെ നമ്മുടെ അനുഗ്രഹത്തിന്റെ വാതിലാക്കാൻ ദൈവത്തിന് കഴിയും. സാവകാശം ഇഴഞ്ഞു നീങ്ങുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. പലപ്പോഴും കൈയെത്തുന്ന ദൂരത്ത് അനുഗ്രഹം വന്നു പോകുന്നത് നമ്മൾ അറിയുന്നുണ്ട്. പലപ്പോഴും നിസാര കാര്യത്തിന് നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് നഷ്ടപ്പെടുന്നത് നമുക്കറിയാം. പക്ഷെ നമുക്കൊന്നും സംഭവിക്കത്തില്ല. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാലും നടക്കാതിരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകാം. കുടുംബജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാം, ജോലിയിൽ അങ്ങനെ സംഭവിക്കാം, പഠനത്തിൽ അങ്ങനെ സംഭവിക്കാം, ആരോഗ്യത്തിൽ എല്ലാം സംഭവിക്കാം. എല്ലാം ശരിയെന്നോ പിഴവുണ്ടെന്നോ പറയാൻ നമുക്ക് കഴിയത്തുമില്ല. പുറമേ നിന്ന് നോക്കുന്നവർക്ക് നമുക്ക് പ്രശ്നങ്ങൾ ഉള്ളതായി തോന്നുകയുമില്ല. അവർ നോക്കുമ്പോൾ നമുക്കെല്ലാം സുഖമായി പോകുന്നു എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത്. എന്നാൽ എന്തോ ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒളിച്ചിരിക്കുന്നു. പല പ്രവാചകന്മാരും വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കാണും, പലരും പ്രവചനം പറഞ്ഞും കാണും, എന്നാലും ഒന്നും നടക്കുന്നില്ല. നിരാശയില്ല എന്നാം ഏലിയാവിനെ പോലെ ആ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുന്ന അവസ്ഥയാണോ? അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മെ കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം നടക്കണമെങ്കിൽ അവിടെ കിടന്നുറങ്ങാനോ നിരാശരായിട്ട് എന്തെങ്കിലും ചെയ്യാനോ ദൈവം സമ്മതിക്കയില്ല. അവൻ തൻ്റെ ദൂതനെ നമ്മുടെ അടുക്കലേക്ക് അയക്കും. ദൂതൻ വന്ന് നമ്മളെ തട്ടി ഉണർത്തും. എലിയാവേ, നീ ഉറങ്ങുന്നത് എന്ത്? നിന്നെ കൊണ്ട് ഇനി എനിക്ക് പല കാര്യങ്ങൾ ചെയ്യിക്കാനുണ്ട്, നീ ഉറങ്ങേണ്ട കാര്യമില്ല. അവനെ തട്ടി ഉണർത്തും. തട്ടി ഉണർത്തിയിട്ട് കനലിൽ ചുട്ട ഒരടയും ഒരു തുരുത്തി വെള്ളവുമായി ദൂതൻ വന്നവനെ ആശ്വസിപ്പിക്കും. അത് കഴിച്ച് വീണ്ടും കിടന്നുറങ്ങുമ്പോൾ വീണ്ടും അവനെ തട്ടി ഉണർത്തും. അവൻ വീണ്ടും അടയും തുരുത്തിയിലെ വെള്ളവും നൽകും. ഇപ്രകാരം വരുന്ന ദൂതനെ സ്വീകരിപ്പാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ, ദൂതൻ നമ്മുടെ അടുക്കലെത്തിയെങ്കിൽ നാം അനുഗ്രഹമുള്ളവരാകും, അനുഗ്രഹിക്കപ്പെടും. അതിന് സാത്താൻ എന്ത് ചെയ്യുമെന്നറിയാവോ? അവൻ ദൂതൻ നമ്മുടെ അടുക്കലെത്താതിരിക്കാൻ തടയുന്ന ഒരു പിശാചായി മാറും. ഇതിനുദാഹരണമാണ് കായിനോട് ദൈവം പറഞ്ഞത്. പാപം വാതുക്കൽ കിടക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾക്കകത്ത്, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് കയ്യിന് ഏറ്റവും കോപമുണ്ടായി, അവന്റെ മുഖം വാടി. എന്നാറേ, യഹോവ കായിനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നത് എന്ത്? നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതുക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. പാപത്തിന്റെ ആഗ്രഹം നമ്മുടെ മേലാ, എന്നാൽ ആ പാപത്തെ കീഴടക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്തെല്ലാമായി ഈ വാതുക്കൽ കിടക്കുന്ന പാപങ്ങൾ, ഏതെല്ലാം പാപങ്ങളെയാണ് നാം ജയിക്കേണ്ടത്? നാം ജയിക്കേണ്ട പാപങ്ങൾ കോപം, ഈർഷ്യ, നിരാശ മുതലായവയാണ്. ഇവയെ തോൽപ്പിച്ച് ദൂതനിൽ നിന്ന് സകലവും പ്രാപ്യമാക്കുന്നവരാകുക. നാം ദൂതനെ നിരാശരാക്കുന്നവരോ അതോ സഹായിപ്പാൻ അനുവദിക്കുന്നവരോ? ഈ പൈശാചിക സ്വഭാവങ്ങൾ എപ്രകാരം നീങ്ങിപ്പോകുമെന്ന് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ പറയുന്നു, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകയില്ല. പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകയില്ല. ഈ ജാതി നീങ്ങിപ്പോകണമെങ്കിൽ ഉപവാസം ആവശ്യമാണ്. ഉപവസിക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നീതിപ്രവർത്തികൾ ഒന്നുമില്ലാതെ നിന്റെ മഹാകരുണയിൽ ആശ്രയിച്ച് ഉപവസിക്കുന്നു എന്ന് തുടങ്ങുന്ന ദാനിയേലിന്റെ പ്രാർത്ഥന, ഉപവാസം തുടങ്ങുന്നതിന് മുമ്പുള്ള ദാനിയേലിന്റെ ആ പ്രാർത്ഥന നാം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകുന്നതാണ്. ആ പ്രാർത്ഥനയുടെ ഒരു ഭാഗം ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് സഹായമാകുന്നത് കൊണ്ട് ഞാനൊന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 9-ാം അധ്യായത്തിന്റെ 17, 18, 19 വാക്യങ്ങൾ 9-ാം അധ്യായത്തിന്റെ 17, 18, 19 വാക്യങ്ങൾ. ആകയാൽ ഞങ്ങളുടെ ദൈവമേ, അടിയന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ട് ശൂന്യമായിരിക്കുന്ന നിന്റെ വിശുദ്ധ മന്ദിരത്തിന്മേൽ കർത്താവിൻ നിമിത്തം തിരുമുഖം പ്രകാശിക്കണമേ. എന്റെ ദൈവമേ, ചെവിചായിക്കണമേ, കണ്ണു തുറന്ന് ഞങ്ങളുടെ നാശങ്ങളെയും നിന്റെ നാമം വിളിച്ചിരിക്കുന്ന നഗരത്തെയും കടാക്ഷിക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ നീതിപ്രവർത്തികളിലല്ല, നിന്റെ മഹാകരുണയിലത്രേ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ യാചനകളെ തിരുസന്നിധിയിൽ ബോധിപ്പിക്കുന്നു. കർത്താവെ കേൾക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ, കർത്താവെ ചെവിക്കൊണ്ട് പ്രവർത്തിക്കണമേ. എൻ്റെ ദൈവമേ, നിന്നെ തന്നെ ഓർത്ത് താമസിക്കരുതേ, നിന്റെ നാമം വിളിച്ചിരിക്കുന്നുവല്ലോ. ഇപ്രകാരമുള്ള പ്രാർത്ഥന നടത്തിയ ദൈവദാസന്റെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ഫലം 1-ാം ദിവസം തന്നെ ദൈവം നൽകി. എങ്കിലും ആ മറുപടിയെ സാത്താൻ തടഞ്ഞു. ദാനിയേൽ പ്രവചനം 10:12-13 വാക്യങ്ങൾ മീഖായേലിന്റെ സഹായത്തോടെയാണ് പിന്നീട് ആ മറുപടി ദാനിയേലിന് ലഭ്യമാകുന്നത്. ഉപവാസത്തിന്റെ മറുപടികൾ തടയാതെ ശക്തിയോടെ പ്രാർത്ഥിച്ച് നമുക്ക് ജയം നേടണം. പ്രത്യേകിച്ച് ഈ വർഷത്തിന്റെ അവസാനത്തിലേക്ക് കടക്കുന്ന നമ്മള് ഒരു വർഷം നടത്തിയ ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം തന്നെ പുതുവർഷത്തിലെ പല ആവശ്യങ്ങളും ദൈവസന്നിധിയിൽ അറിയിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്നത് പ്രാർത്ഥിച്ച് ജയം നേടാനായിരിക്കണം, ശത്രുവിന്റെ മുമ്പിൽ തോക്കാനല്ല. മീഖായേല് നമ്മുടെ സ്വർഗീയ സൈന്യത്തിന്റെ നേതാവാണ്. മീഖായേലിന്റെ സഹായം നമുക്ക് ലഭിക്കുന്നതാണ്. ദൈവത്തിന്റെ ദൂതന്മാർ നമുക്ക് എപ്പോഴും കാവലായിരിക്കും. യേശുവിന്റെ അടുക്കൽ പ്രശ്നവുമായി ചെല്ലുന്നവർ അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി പറയണം. മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 21-ൽ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നത് ഒരു ഊമനും ബധിരനുമായ യുവാവിനെ അത്ര. ആ മകനുമായി വന്നത് അവന്റെ അപ്പന്. മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൽ അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ യേശു ആ പിതാവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത് അവന് സംഭവിച്ചിട്ട് എത്ര കാലമായി? അതിൻ്റെ മറുപടി നോക്കാം നമുക്ക്. ചെറുപ്പം മുതൽ തന്നെ ആ പിതാവിന് തൻ്റെ മകനെ കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു. ഇന്നത്തെ പിതാക്കന്മാർ പലരും തൻ്റെ കുഞ്ഞിൻ്റെ സ്വഭാവ ദൂഷ്യം എന്ന് തുടങ്ങിയതാണെന്ന് അവർക്കറിയത്തില്ല. ഇങ്ങനെയുള്ള ഒരു മകനെയും കൊണ്ട് യേശുവിൻ്റെ അടുക്കൽ ചെല്ലണമെന്ന് പല പിതാക്കന്മാരും മറന്നുപോകുന്നു. പലരും ഇന്ന് ആ ഉത്തരവാദിത്വം അവരിൽ നിന്ന് ഒഴിവാക്കി അമ്മമാരിലേക്ക് പകരുന്നു. അതല്ല വേണ്ടിയത്. യേശു പിതാവിനോടാ ചോദിച്ചത്. അപ്പനോട് ചോദിക്കേണ്ട ചോദ്യം അപ്പനോട് തന്നെയാ ചോദിക്കേണ്ടത്. ഇപ്രകാരം ചെറുപ്പം മുതൽ ബാധിച്ച മറുതലിക്കുന്ന പൈശാചിക ശക്തികളുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ അവൻ അവരെ ശാസിക്കും. ആ പൈശാചിക ശക്തികളെ ശാസിക്കും. മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചാൽ ബാലന്റെ അപ്പൻ നിലവിളിക്കുന്നു ദൈവത്തിന്റെ സന്നിധിയിൽ. ജനം ഓടിക്കൂടുന്നത് കണ്ടപ്പോൾ യേശു അശുദ്ധാത്മാവിനെ ശാസിച്ചു, ആത്മാവ് അവനെ വിട്ടുപോയി. കർത്താവെ മനസ്സലിയണമേ എന്ന് യാചിച്ച ആ യാചന കേട്ട ദൈവം ഒരിക്കലും ആ പിതാവിന്റെ ആഗ്രഹത്തെ ഉപേക്ഷിക്കയില്ല. എപ്പോൾ സഹായം ആവശ്യപ്പെട്ട് നാം യേശുവിന്റെ അടുക്കൽ ചെല്ലുന്നു, അപ്പോൾ മനസ്സലിവുള്ള ദൈവം നമ്മെയും സ്നേഹിക്കുന്നു. നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങളിൽ ചില വിഷയങ്ങൾ കിടക്കുന്നത് എത്ര കാലമായി തുടങ്ങിയിട്ട്? യേശു ഇന്ന് ആ പ്രശ്നത്തിന് മറുപടി തരും. വർഷങ്ങളായി മറുപടി ആഗ്രഹിക്കുന്ന വിഷയത്തെ പറ്റി ദുഃഖിക്കുന്നുണ്ട. ഊമനും ചെകിടനുമായി തീയിലും വെള്ളത്തിലും തള്ളിയിടുന്നവന്, അതായത് ആത്മീയമായി നോക്കിയാൽ ആത്മീയ ഊമന്മാരും ആത്മീയ ചെകിടന്മാരും കഷ്ടതയിലും പ്രതികൂലത്തിലുമാകുമ്പോൾ ആത്മീയമായ നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി നിങ്ങളെ സ്വതന്ത്രരാക്കുന്ന ഒരു ദൈവം ജീവിക്കുന്ന ദൈവമാണ്. തക്ക സമയത്ത് വേഗത്തിൽ മറുപടി തന്ന് പ്രശ്നത്തിന് പരിഹാരം തരുന്നവനാണ് നമ്മുടെ ദൈവം. മനസ്സലിയണമേ കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് മറുതലിക്കുന്ന മക്കളെ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്ത കുഞ്ഞുങ്ങളെ, സഭയിൽ ദൈവഹിതപ്രകാരം ജീവിക്കാത്ത വ്യക്തികളുണ്ടെങ്കിൽ അവരെ യേശുവിൻ്റെ അടുക്കൽ എത്തിക്കുക. യേശു ശാസിക്കുമ്പോൾ ദുരാത്മാവ് അവനെ മരിച്ച അവസ്ഥയിലാക്കും, എന്നിട്ട് വിട്ടുപോകും. അപ്പോൾ യേശു അവനെ എഴുന്നേൽപ്പിക്കും. ഈ ഭാഗത്ത് നിന്നും ഉയർച്ച അഥവാ ഫലം തരാത്ത വിഷയങ്ങളുടെ മേൽ എങ്ങനെ ജയം നേടാം എന്ന് നമുക്ക് ആ 5 കാര്യങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കാം. ഒന്നാമതായി, യേശുവിൻ്റെ അടുക്കൽ ചെല്ലുക. താമസമുള്ള വിഷയങ്ങളെ ഓർത്ത് നിരാശപ്പെടാതെ യേശുവിൻ്റെ അടുക്കൽ ചെല്ലുക. രണ്ടാമത്, അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ യേശുവിൻ്റെ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയുക. 3, ദൈവമുമ്പാകെ നിലവിളിക്കുക. 4, കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുക. 5, വിശ്വസിക്കുന്നവന് പ്രശ്നപരിഹാരം ലഭിക്കും. ലഭിക്കുമ്പോൾ ദാതാവിന് നന്ദി പറയുവാനും മറക്കരുത്. താമസം പിന്നീടുണ്ടാകുന്നില്ല. പിന്നീട് അനർത്ഥം വ്യസന കാരണമാകാതെ നാം അത്യുന്നതന്റെ ചിറകിന്റെ മറവിലാകുകയും ചെയ്യുന്നു. അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. BibleStudy.co.in വേണ്ടി തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. നിങ്ങളുടെ പ്രശ്നം താമസിക്കാതെ വേഗത്തിൽ ദൈവം മറുപടി തരട്ടെ.